السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين، نبينا محمد عليه وعلى آله أفضل الصلوات وأتم التسليم. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. بهوانا مولا سهودنا غلي ستي بشواسي غلي الله سبحانه وتعالى أبن دبي دي بلك غل جيودة البالج جيوي كوانو رسول الله صلى الله عليه وسلم تنغلوري سنتغل ജീവിതത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുവാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് നമുക്ക് ബാധിച്ചിരിക്കുന്ന ഈ പ്രയാസത്തിൽ നിന്നും മുസീബത്തിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എത്രയും പെട്ടെന്ന് രക്ഷ നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ എല്ലാ ബുധനാഴ്ചകളിലുമായി ഇമാം അബ്ദുൽ ഗനി അൽ മഖ്ദിസി റഹിമഹുല്ലയുടെ ഉംദത്തുൽ അഹ്കാം എന്ന ഹദീസിന്റെ കിതാബിൽ നിന്നാണ് ഹദീസുകൾ പഠിക്കുന്നത്. ഇന്ന് ഇൻഷാല്ലാ അതിന്റെ തുടർച്ചയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കേൾക്കുവാനും ജീവിതത്തിൽ അമലിൽ കൊണ്ടുവരുവാനും എനിക്കും നിങ്ങൾക്കുമൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹദീസിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത്, ഇപ്പോൾ ഇവിടെ ബാധിച്ചിരിക്കുന്ന അല്ലെങ്കിൽ എല്ലാവരെയും ആശങ്കയിലാക്കിയിരിക്കുന്ന ഈ ഒരു രോഗം, ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഖളാ ആണ്, അവന്റെ ഖദറാണ്. ഇതിൽ സബ്ര ചെയ്യുക എന്നുള്ളതാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ബാധ്യത. സബ്ര ചെയ്യുക, അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അതല്ലാതെ ചില ആൾക്കാർ പറയുന്നത് പോലെ, എന്താണ് അള്ളാഹു നമ്മളെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ അള്ളാഹു എന്തിനാണ് നമ്മളെ പള്ളിയിൽ പോലും കയറാൻ അനുവദിക്കാത്തത് തുടങ്ങിയ വാക്കുകളും, അതേപോലെ തന്നെ രോഗത്തിനെ ചീത്ത വിളിക്കുന്ന രീതിയിൽ ചില ആൾക്കാർക്കൊക്കെ അവരുടെ ബിസിനസ് സ്ഥാപനങ്ങളും അതുപോലുള്ള കാര്യങ്ങളൊക്കെ അടച്ചു കിടക്കുന്നതിന്റെ പേരിൽ, അല്ലെങ്കിൽ അടഞ്ഞു കിടക്കുന്നതിന്റെ പേരിൽ ഈ രോഗത്തിനെ ചീത്ത വിളിക്കുന്ന ചില സാഹചര്യങ്ങളൊക്കെ കേൾക്കാനിടയായിട്ടുണ്ട്. അതൊന്നും ഒരിക്കലും ഒരു മുസ്ലിമിന് യോജിച്ചതല്ല. മറിച്ച് നമ്മളിപ്പോൾ ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഉദാഹരണം എന്ന രീതിയിൽ പറയാം, ഒരു വ്യക്തി 30 വർഷം ജീവിച്ചു, അതിൽ ഒരു 15 വർഷം അൽഹംദുലില്ലാ, അല്ലെങ്കിൽ 10 വർഷത്തോളം അവന്റെ കച്ചവടം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ അള്ളാഹു തൗഫീഖ് നൽകി, 1 മാസം അല്ലെങ്കിൽ 2 മാസം ഈ രീതിയിൽ പരീക്ഷണങ്ങൾ വരുമ്പോഴേക്ക് സംസാരിക്കുന്ന സംസാരങ്ങൾ നമ്മൾ ചിന്തിക്കുക, എത്രമാത്രം നന്ദികെട്ട വാക്കുകളാണ്, എത്രമാത്രം നന്ദികെട്ട വാക്കുകളാണ് പ്രിയപ്പെട്ടവരെ പലരുടെയും വായിൽ നിന്ന് വരുന്നത്. അതുകൊണ്ട് ഒരു മുസ്ലിം എന്ന രീതിയിൽ ഒരു കാരണവശാൽ നമ്മൾക്കിത് പറ്റിയതല്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഖളാ ഖദറിൽ പൂർണ്ണമായി തൃപ്തി അടയുക. നമ്മൾ എന്ത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അള്ളാഹു ഉദ്ദേശിക്കുന്ന ഒരു സമയമുണ്ട്, ആ സമയത്താണ് ഈ രോഗം ഈ ലോകത്തിൽ നിന്ന് പോവുകയുള്ളൂ. അതല്ലാതെ ഇന്ന് ചിലർ പറയുന്നത് പോലെ നമ്മൾ അതിജീവിക്കും, നമ്മൾ അതിനെ മറികടക്കും, നമ്മൾ അതിനെ ഇല്ലാതാക്കും, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അവന്റെ ഖുദറത്തും അവന്റെ തദ്ബീറും ഇല്ല എങ്കിൽ ഈ രോഗം ഇവിടുന്ന് പോവുകയില്ല, ഒരു സംശയവുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് രോഗം കൊണ്ടുവന്നത്. ആ റബ്ബ് സുബ്ഹാനഹു വ തആല തന്നെ ഈ രോഗത്തിനെ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കും. ഇതൊരു പരീക്ഷണമാണ് മനുഷ്യർ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് കേദിച്ചു മടങ്ങാൻ. അതുകൊണ്ട് അനാവശ്യമായ കാര്യങ്ങൾ, അനാവശ്യമായ സംസാരങ്ങൾ, അല്ലെങ്കിൽ ഇസ്ലാമിനെതിരെയുള്ള സംസാരങ്ങൾ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഖളാ ഖദറിനെതിരെയുള്ള സംസാരങ്ങൾ, അതിൽ അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ, ഇതൊന്നും ഒരു കാരണവശാലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൂടാ. അതേപോലെ തന്നെ ചില ആൾക്കാരൊക്കെ ഈ ഒഴിവ് സമയങ്ങൾ ചെലവഴിക്കുന്നത് അനാവശ്യമായ കാര്യങ്ങളിലാണ്. പല ഗെയിമുകളും കളിച്ചുകൊണ്ട് ചില ആൾക്കാർ സമയം ചെലവഴിക്കുന്നു. അതേപോലെ തന്നെ പുതിയ പുതിയ കാര്യങ്ങൾ, പുതിയ പുതിയ ഗെയിമുകളൊക്കെ ഓരോരോ ദിവസവും വരികയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധിക്കണം. അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അള്ളാഹുമായിട്ടടുക്കാൻ നമ്മൾ പരിശ്രമിക്കുക. ഈ ഒരു കൊറോണ എല്ലാവരും പേടിക്കുന്നുണ്ടെങ്കിലും ഈ ഒരു കൊറോണ അല്ലെങ്കിൽ മറ്റൊരു സബബിനാൽ ഈ ലോകത്തിൽ നിന്ന് ഞാനും നിങ്ങളും മരിക്കും, ഒരു സംശയവുമില്ല. നമ്മൾ ഒരു ദിവസം മരിക്കും, ആരോരും നമ്മൾക്കുണ്ടാവില്ല. ഈ ഭൂമിയിൽ ആരൊക്കെ നമ്മൾക്കുണ്ടെങ്കിലും അള്ളാഹുവിന്റെ മുമ്പിൽ ഒരാളും നമ്മൾക്കുണ്ടാവില്ല എന്നൊരു ബോധം സദാസമയം നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് ഹദീസ് വായിക്കാം. عن ابي هريره رضي الله عنه ان رسول الله صلى الله عليه واله وصحبه وسلم قال لا يبولن احدكم في الماء الدائم الذي لا يجري ثم يغتسل منه ولمسلم لا يغتسل احدكم في الماء الدائم وهو جنب. وفي روايه مسلم നമ്മൾ ഇതുവരെ വായിച്ചത് വരെയാണ് അബ്ദുൽ ഗനി അൽ മഖ്ദിസി റഹിമഹുള്ള കിതാബിൽ കൊണ്ടുവന്നത്. ഞാൻ ഇപ്പോൾ വായിക്കുന്നത് സ്വഹീഹ് മുസ്ലിമിൽ അതിന്റെ പൂർണതയാണ്. ഈ ഹദീസ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ അത് കേട്ട അബു സായിബ് മൗല ഹിഷാമിൻ സുഹ്റ അബു ഹുറൈറ റളിയല്ലാഹു അൻഹുനോട് ചോദിച്ചു, വകൈഫ യഫഅലു യാ അബാ ഹുറൈറ? قال يتناوله تناولا اي يتناول منه فيغتسل خارجه ولا ينغمس فيه. ഇതാണ് നമ്മൾ ഇന്ന് വായിക്കുന്ന ഹദീസിന്റെ പൂർണ്ണത. റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകം കണ്ടതിൽ ഏറ്റവും അധികം മനുഷ്യ പരസ്പരം സ്വീകരിക്കേണ്ട മര്യാദകൾ പഠിപ്പിച്ച മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് പറഞ്ഞു തന്നിരിക്കുന്ന മഹത്തായ ഒരു അദബാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് പല രീതിയിലുള്ള അദബുകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ കാര്യങ്ങളെങ്ങാനും ആരെങ്കിലും ജീവിതത്തിൽ പകർത്തിയിരുന്നെങ്കിൽ അവന് പകരം വെക്കാൻ ഇന്ന് ഒരാൾ ലോകത്തില്ല. പക്ഷേ അല്ലാഹുൽ മുസ്താൻ ഇന്ന് ജനങ്ങളുടെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ആൾക്കാർ അവർക്ക് തോന്നുന്നതുപോലെ ജീവിക്കുന്നു, അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളിൽ മാത്രം ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ ജീവിതത്തിൽ പാലിക്കുന്നു. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. വളരെ മോശമായ സാഹചര്യങ്ങളാണ് പല മുസ്ലിമീങ്ങൾക്കിടയിൽ പോലും നമ്മൾ കാണുന്നത്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലതരത്തിലുള്ള ആദാബുകൾ നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിൾ എന്താണ്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനം എന്താണ്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്ന ഒരു പ്രധാന കാര്യം, ഒരു വ്യക്തിക്ക് ഉപകാരമുണ്ടാവുന്നതിനേക്കാൾ ശരിയാഴ്ച എപ്പോഴും പരിഗണന നൽകുക, എല്ലാവർക്കും ഉപകാരമുണ്ടാവാനാണ്. ഒരു വ്യക്തിക്ക് ഇപ്പൊ ഒരു കാര്യം ചെയ്താൽ അതുകൊണ്ട് ഒരു വ്യക്തിക്ക് ഉപകാരമുണ്ട്, മറ്റൊരു കാര്യം ചെയ്താൽ എല്ലാ ജനങ്ങൾക്കും ഉപകാരമുണ്ട്. ശരിയാഴ്ച തെരഞ്ഞെടുക്കാൻ വേണ്ടി എപ്പോഴും കൽപ്പിക്കുക പൊതുജനങ്ങൾക്ക് ഉപകാരമുള്ള കാര്യങ്ങളാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ പറഞ്ഞു തരുന്നത്. ഒരു വ്യക്തിക്ക് അയാളുടെ എന്തെങ്കിലും ചെറിയ പ്രയാസം സഹിച്ചിട്ടാണെങ്കിലും ബാക്കിയുള്ള ജനങ്ങൾക്ക് എല്ലാവർക്കും അത് കാരണത്താൽ ഖൈറുണ്ടാകുമെങ്കിൽ അതാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം സ്വീകരിക്കാൻ നമ്മോട് പറയുന്നത്. ചിലപ്പോൾ എന്റെ സംസാരം മനസ്സിലാവാത്ത ആളുണ്ടെങ്കിൽ ഞാനൊരു ഉദാഹരണം പറയാം. ഒരു വ്യക്തി എന്തെങ്കിലും ഒരു കാര്യം മോഷ്ടിച്ചാൽ, എന്തെങ്കിലും ഒരു വസ്തു മോഷ്ടിച്ചാൽ ശരിയാഴ്ചന്റെ വിധി അനുസരിച്ച് ശരിയാഴ്ച കണക്കാക്കുന്ന ഒരു പരിധിക്ക് ശേഷം അവന്റെ മോഷണ തുക എത്തുകയാണെങ്കിൽ, അവൻ മോഷ്ടിച്ചിരിക്കുന്നതിന്റെ വലിപ്പം ശരിയാഴ്ച കണക്കാക്കുന്ന ഒരു പരിധിക്ക് ശേഷമാവുകയാണെങ്കിൽ ശരിയാഴ്ചന്റെ കൽപ്പന അവന്റെ കൈവെട്ടാനാണ്, അവന്റെ കൈ മുറിച്ചു കളയാനാണ്. ഇത് മുറിച്ചു കളയുന്നതിലൂടെ അവന് വലിയ നഷ്ടമാണ്, അവന്റെ ജീവിതകാലത്ത് അവന്റെ കൈയില്ല, അവന്റെ പ്രയാസമാണ്. പക്ഷേ ഈ കാര്യത്തിലൂടെ ശരിയാഴ്ച ഉദ്ദേശിക്കുന്നത് എന്താണ്? ബാക്കിയുള്ള ജനങ്ങൾ യാതൊരു കാരണവശാലും ഈ ഒരു പാപം ചെയ്യാൻ പാടില്ല, അവർക്കൊരു പാഠമായിരിക്കണം ഇത്. അവരുടെ സമ്പത്ത് സംരക്ഷിക്കപ്പെടാൻ അവർ സ്വീകരിക്കേണ്ട നിലപാടായിരിക്കണം ആരും മോഷ്ടിക്കില്ല എന്നുള്ളത്. ഇങ്ങനെയുള്ള വലിയ വലിയ ഗുണപാഠങ്ങൾ സമൂഹത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ശരിയാഴ്ച എപ്പോഴും പരിഗണിക്കാറുണ്ട്. അങ്ങനെയുള്ള ഒരു ആശയമാണ് ഈ ഹദീസിലൂടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഇത്തരത്തിൽ ഹുദൂദുകൾ അള്ളാഹു സുബ്ഹാനഹു വതആല നിഷിദ്ധമാക്കിയ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടെ കൈവെട്ടണം, അല്ലെങ്കിൽ ഇന്ന ഇന്ന കാര്യം ചെയ്യണം, അല്ലെങ്കിൽ കല്ലെറിഞ്ഞു കൊല്ലണം, ഇങ്ങനെയുള്ള ഹുദൂദുകളെ സംബന്ധിച്ച് പറയുമ്പോൾ പറഞ്ഞു, വലക്കും ഫിൽ ഖിസാസി ഹയാതുൻ യാ ഉലിൽ അൽബാബ് ലഅല്ലകും തത്തഖൂൻ. ഈ രീതിയിൽ ഖിസാസ് ചെയ്യുന്നതിലൂടെ ഒരാൾ മറ്റൊരാളെ അടിച്ചാൽ തിരിച്ച് ശരീഅത്തിന്റെ കോടതി അടിക്കാൻ വേണ്ടി പറയും. കാരണം അത്തരത്തിലുള്ള അക്രമികൾ ലോകത്ത് അധികരിക്കാതിരിക്കാൻ, ഒരാൾ മറ്റൊരാളെ വധിച്ചാൽ വധിച്ചവനെ വധിക്കാൻ ശരീഅത്തിന്റെ കോടതി കൽപ്പിക്കും. എന്തിന് കൊലപാതകം ചെയ്യുന്ന ആൾക്കാർ ഭൂമിയിൽ അധികരിക്കാതിരിക്കാൻ? ഇങ്ങനെ ശരീഅത്ത് എപ്പോഴും തെറ്റുകളിൽ എത്തുന്നതിന് മുമ്പ് തന്നെ തെറ്റുകൾ പ്രതിരോധിക്കുകയാണ് ശരീഅത്തിന്റെ രീതി. അതുപോലെ തന്നെ രോഗം വരുന്നതിന് മുമ്പ് രോഗം വരാതിരിക്കാൻ സൂക്ഷിക്കലാണ് ശരീഅത്തിന്റെ രീതി. ഇതൊക്കെ ശരീഅത്തിന്റെ സുന്ദരമായ പല മേഖലകളാണ്. ഇതൊക്കെ പ്രിയപ്പെട്ടവരെ നമ്മൾ പഠിക്കണം, നമ്മൾ അറിയണം, ഇതൊക്കെ പഠിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അതല്ലാതെ കേവലം ഏതെങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ കാട്ടിക്കൂട്ടിയിട്ട് ജീവിച്ചാൽ പോരാ. അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയിരിക്കുന്ന ഈ മഹത്തായ നിഅമത്ത്, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ സുന്ദരമായ മുഖം, അത് ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അത് പുറം ആൾക്കാർക്ക് കാണിക്കാൻ സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? അബു ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, لا يبولن احدكم في الماء الدائم الذي لا يجري ثم يغتسل منه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ആരും തന്നെ മൂത്രമൊഴിക്കാൻ പാടില്ല, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ആരും തന്നെ മൂത്രമൊഴിക്കാൻ പാടില്ല. അല്ലദി ലാ യജ്രി, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി വ്യക്തമാക്കാൻ പറയുന്നതാണ്, ഒഴുകാത്ത വെള്ളത്തിൽ, ഒഴുകാത്ത വെള്ളത്തിൽ, ഒഴുക്കില്ലാത്ത വെള്ളത്തിൽ യാതൊരു കാരണവശാലും ആരും തന്നെ മൂത്രമൊഴിക്കാൻ പാടില്ല. സുമ്മായ വസ്തുസുലുമിൻ, ആ വെള്ളം ഒരുപക്ഷെ അവൻ തന്നെ പിന്നെ കുളിക്കാൻ ഉപയോഗിക്കുന്നതാവാം, അല്ലെങ്കിൽ വേറെ ആൾക്കാർ കുളിക്കാൻ ഉപയോഗിക്കുന്നതാവാം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ നമ്മൾക്ക് പഠിപ്പിക്കുന്ന ഒന്നാമത്തെ ആശയം എന്താണ്? കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ യാതൊരു കാരണവശാലും മൂത്രം ഒഴിക്കാൻ പാടില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കെട്ടിക്കിടക്കുന്ന വെള്ളം എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലൊക്കെ ചെറിയ ചെറിയ പല സ്ഥലങ്ങളിലും ഇന്ന് നമ്മുടെ നാട്ടിൽ ചില സ്ഥലങ്ങളിൽ കാണാൻ സാധിക്കും, മഴവെള്ളം സംഭരിക്കാനുള്ള സൗകര്യങ്ങൾ അവർക്കുണ്ടായിരുന്നു. ചില സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ സൗകര്യങ്ങൾ, മഴവെള്ളം സംഭരിക്കാനുള്ള സൗകര്യങ്ങൾ, അതുപോലെ തന്നെ ചില കൃഷിയിടങ്ങളിൽ വെള്ളം ഈ രീതിയിൽ സൂക്ഷിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ അവർ തയ്യാറാക്കിയിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ യാതൊരു കാരണവശാലും മൂത്രമൊഴിക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഥുമ്മ യഗ്തസിലു മിൻ, ഒരു പക്ഷേ അവനോ അല്ലെങ്കിൽ അവനല്ലാത്തവരോ ഈ വെള്ളം കുളിക്കാൻ ഉപയോഗിക്കുന്നതാവാം. അതുകൊണ്ട് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ആരും തന്നെ മൂത്രമൊഴിക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ശരീഅത്തിന്റെ അടിസ്ഥാനപരമായ ഒരു ആശയം എന്താണ്? ലാ ദററ വലാ ദിറാർ, ലാ ദററ വലാ ദിറാർ, സ്വന്തമായിട്ട് ബുദ്ധിമുട്ട് സഹിക്കാനും പാടില്ല എന്ന് പറഞ്ഞാൽ സഹിക്കേണ്ട ആവശ്യമില്ല. മനഃപൂർവ്വം സ്വന്തം ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കാനും പാടില്ല, വലാ ദിറാർ ബാക്കിയുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാനും പാടില്ല. ഇത് രണ്ടും ശരീഅത്തിന്റെ ആവശ്യമാണ്. സ്വയം ശരീരത്തിനെ സൂക്ഷിക്കണം, സ്വയം ശരീരത്തിനെ ഒരർത്ഥത്തിലും വേദനിപ്പിക്കാനോ മോശപ്പെടുത്താനോ പാടില്ല. ഇതേപോലെ ബാക്കിയുള്ള ആൾക്കാരുടെ ശരീരം, അവന്റെ സമ്പത്ത്, അവന് ഒരു തരത്തിലുള്ള പ്രയാസവും ഉണ്ടാക്കാൻ പാടില്ല. ഇത് രണ്ടും ശരീഅത്തുൽ ഇസ്ലാം നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്ന സുന്ദരമായ ആശയങ്ങളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കുന്നത് എന്താ? കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ഒരു കാരണവശാലും മൂത്രമൊഴിക്കാൻ പാടില്ല. സ്വഹീഹ് മുസ്ലിമിൽ വന്നിരിക്കുന്നു, ലാ യഗ്തസിലു അഹദുക്കും ഫിൽ മാഇ ദാഇം വഹുവ ജുനുബ്, യാതൊരു കാരണവശാലും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്ന്, കെട്ടിക്കിടക്കുന്ന തീരെ ഒഴുക്കില്ലാത്ത വെള്ളത്തിൽ നിന്ന് ആരും തന്നെ ജനാബത്ത് കുളി കുളിക്കാൻ പാടില്ല എന്നും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ ഹദീസ് പറഞ്ഞപ്പോൾ അത് കേട്ടിരുന്ന മഹാനായ താബിഈ അബു സാഇബ് മൗല ഹിഷാം ബിൻ സുഹ്റ റഹിമഹുല്ലാ അബു ഹുറൈറ റളിയല്ലാഹു അൻഹുനോട് ചോദിച്ചു, വകൈഫ യഫ്അലു യാ അബാ ഹുറൈറ, ഒരു സ്ഥലത്ത് വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട്, അവിടെ ഒരു വ്യക്തിക്ക്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെള്ളം കെട്ടിക്കിടക്കുക എന്ന് പറയുന്നത് ചുരുങ്ങിയ വെള്ളമാണ്, വളരെ കുറഞ്ഞ വെള്ളമാണ്. അബു ഹുറൈറ റളിയല്ലാഹു അൻഹുനോട് അബു സാഇബ് ചോദിച്ചു, ഒരു വ്യക്തിക്ക് കുളിക്കണം, അവൻ ജനാബത്തുകാരനാണ്, ഈ വെള്ളം മാത്രമേ അവന്റെ മുമ്പിലുള്ളൂ, എങ്ങനെയാണ് അവൻ കുളിക്കുക അബാ ഹുറൈറ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ അബു ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യതനാവലുഹു തനാവുലൻ, അതിൽ നിന്ന് അവൻ കോരിയെടുക്കുക, യതനാവലു മിൻഹു ഫയഗ്തസിലു ഖാരിജ, അതിൽ നിന്ന് വെള്ളം കോരിയെടുത്തതിന് ശേഷം ആ വെള്ളത്തിന്റെ പുറത്തു വന്ന് കുളിക്കുക, ആ വെള്ളത്തിൽ മുങ്ങിക്കുളിക്കാൻ പാടില്ല, വലാ യൻഗമിസു ഫീ, ആ വെള്ളത്തിൽ മുങ്ങിക്കുളിക്കാൻ പാടില്ല എന്ന് മഹാനായ അബു ഹുറൈറ റളിയല്ലാഹു അൻഹു ആ സ്വഹാബിക്ക് പഠിപ്പിച്ചു കൊടുത്തു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം എന്താണ്? ഈ രീതിയിലുള്ള കെട്ടിക്കിടക്കുന്ന ചുരുങ്ങിയ വെള്ളത്തിൽ യാതൊരു കാരണവശാലും മൂത്രമൊഴിക്കാനോ അല്ലെങ്കിൽ ജനാബത്ത് കുളി കുളിക്കാനോ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കാരണം അത് ഇബാദിന്റെ മസ്ലഹത്താണ്, ജനങ്ങളുടെ, പൊതുജനങ്ങളുടെ മസ്ലഹത്താണ്. ഒരു പക്ഷേ അതിൽ ചില ആൾക്കാർ കുടിക്കാൻ ഉദ്ദേശിച്ച് വരുന്നവരുണ്ടാകാം, അല്ലെങ്കിൽ വെള്ളം അതിൽ നിന്ന് കോരിയെടുത്ത് പുറത്ത് കുളിക്കാൻ വേണ്ടി വരുന്നവരുണ്ടാകാം. ഈ രീതിയിൽ ഒരു വ്യക്തി മൂത്രമൊഴിക്കുകയാണെങ്കിൽ ആ വെള്ളം മൊത്തത്തിൽ ശുദ്ധിയില്ലാതാവുകയാണ്. ഒരു പക്ഷേ കാണുന്ന രീതിയിൽ അതിന് മോശത്തരൊന്നുമില്ലെങ്കിലും അത് ജനങ്ങളോട് ചെയ്യുന്നൊരു നല്ലതല്ലാത്ത കാര്യമാണ്. ജനങ്ങൾക്ക് അത് അറിയുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് വെറുപ്പ് വരും, ഇഷ്ടക്കേട് വരും. അതുകൊണ്ട് ആ ഒരു കാര്യം ശ്രദ്ധിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇപ്പോൾ ഈ ഹദീസിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന പ്രധാന കാര്യം എന്താണ്? ഒന്ന്, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ യാതൊരു കാരണവശാലും മൂത്രമൊഴിക്കാൻ പാടില്ല. കാരണം ആ വെള്ളത്തിന് അത് മോശമാക്കും. പ്രത്യേകിച്ച് ചില രാജ്യങ്ങളിലൊക്കെ ചില നദികൾ പോലും ആൾക്കാർ അധികമായി മൂത്രമൊഴിക്കുന്നതിന്റെ പേരിൽ, പിന്നെ ചില ചൂടുകാലമൊക്കെ വരുമ്പോൾ ആ നദിയിൽ നിന്ന് ഉപയോഗിക്കുന്ന വെള്ളം, അല്ലെങ്കിൽ ആ നദിയിൽ കാരണമായിട്ട് പല ആൾക്കാർക്കും രോഗം വന്നു എന്നൊക്കെ ഉലമാക്കൾ പറയുന്നത് കാണാം. അള്ളാഹു അലം, എനിക്കറിയില്ല, പക്ഷേ ചില ഉലമാക്കളുടെ ഷർഹകളിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് യാതൊരു കാരണവശാലും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നമ്മൾ മൂത്രമൊഴിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് ഒഴുക്കില്ലാത്ത വെള്ളത്തിൽ, ഒഴുക്കില്ലാത്ത വെള്ളത്തിൽ മൂത്രമൊഴിക്കുക എന്നുള്ളത് ഹറാമായ കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയതാണ്. രണ്ടാമത്തേത്, ഈ ഹദീസിന്റെ നേരെ ഓപ്പോസിറ്റ് നമ്മൾക്ക് മനസ്സിലാക്കി തരുന്ന എന്താ? കെട്ടിക്കിടക്കാത്ത, ഒഴുകുന്ന വെള്ളത്തിലാണെങ്കിൽ മൂത്രമൊഴിക്കൽ അനുവദനീയമാണ്. ഒഴുകുന്ന വെള്ളമാണെങ്കിൽ മൂത്രമൊഴിക്കൽ അനുവദനീയമാണ്. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു സ്വഭാവം നമ്മൾ ഒഴിവാക്കുന്നത് നല്ലത്. ഈ ഒരു സ്വഭാവവും നമ്മൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മഹത്തായ നിഅമത്തിനാൽ നമ്മൾക്ക് ഇന്ന് ധാരാളം അനുഗ്രഹങ്ങളുണ്ട്. ധാരാളം അനുഗ്രഹങ്ങൾ, മൂത്രമൊഴിക്കാൻ എത്രയോ സൗകര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ആ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക, ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഒഴിവാക്കുക. കാരണം ഉലമാക്കൾ പ്രത്യേകം സൂചിപ്പിക്കുന്നത് കാണാം, ചില സ്ഥലങ്ങളിൽ വെള്ളം ഒഴുക്കുള്ളതായിരിക്കും, പക്ഷെ അവിടെ മൂത്രമൊഴിച്ചാൽ അവിടെ നിന്ന് ഒലിച്ചു പോകുന്ന വെള്ളം കുറച്ച് അപ്പുറത്തുമ്പോൾ തന്നെ അവിടെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടായേക്കാം, അവിടെ അത് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടായേക്കാം, അവർക്ക് ആ ഒരു പ്രയാസം അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് നേരിട്ടേക്കാം. ഒരു പക്ഷേ ഞാൻ പറയുന്നത് ഒഴികെയുള്ള ധാരാളം വെള്ളത്തിൽ ഒഴിക്കൽ അനുവദനീയമാണ്, മൂത്രമൊഴിക്കൽ അനുവദനീയമാണ്, പക്ഷെ അത് ഒഴിവാക്കലാണ് ഉത്തമം. ഒരു മുസ്ലിം എന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ നല്ല അദബ് പാലിക്കാൻ കൽപ്പിക്കപ്പെട്ടവൻ എന്ന രീതിയിൽ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കലാണ് നല്ലത്. അതേപോലെ തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ നമ്മൾക്ക് പറഞ്ഞു തരുന്ന എന്താണ്, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ജനാബത്ത് കുളി ഒരു കാരണവശാലും കുളിക്കാൻ പാടില്ല. നമ്മൾ കുളി എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്ന എന്താ, അതിൽ വെള്ളത്തിൽ അവൻ മുങ്ങിക്കുളിക്കുന്നതാണ്. ഉലമാക്കൾ പറയുന്നു ജനാബത്ത് കുളിയാണെങ്കിലും അല്ലെങ്കിലും ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം സ്വാഭാവികമായിട്ട് അത് പ്രയാസം ഉണ്ടാക്കും. കുറച്ച് വെള്ളമൊക്കെ ഉള്ളൂ എങ്കിൽ അതിൽ ഒരാൾ മുങ്ങിക്കുളിച്ചാൽ അവൻ ജനാബത്തുകാരനാണെങ്കിലും അല്ലെങ്കിലും അതിൽ നിന്ന് പിന്നെ ഉപയോഗിക്കാൻ വരുന്ന ആൾക്കാർക്ക് മാനസികമായിട്ടൊരു പ്രയാസം ഉണ്ടാവും. അത് കാണുമ്പോൾ ഒരു വൃത്തികേട് തോന്നും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങനെ ഒരാൾക്ക് ആവശ്യം വരികയാണെങ്കിൽ അതിൽ നിന്ന് വെള്ളം കോരിയിട്ട് അതിന്റെ പുറത്ത് കുളിക്കുക, അതിൽ മുങ്ങിക്കുളിക്കാൻ പാടില്ല എന്ന് മഹാനായ സ്വഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ഒരു കാര്യം എന്ത് ചെയ്യണം, നമ്മൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, കെട്ടിക്കിടക്കുന്ന വെള്ളം, ചില സ്ഥലത്ത് കെട്ടിക്കിടക്കുന്ന വെള്ളം കുറെ ഉണ്ടാകും. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മൂത്രമൊഴിക്കാൻ പാടില്ല, അത് ഹറാമാണ് നമ്മൾ പറഞ്ഞു. ഒഴുകുന്ന വെള്ളത്തിൽ ഒഴിക്കൽ അനുവദനീയമാണ്, ഒഴിവാക്കലാണ് ഉത്തമം എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഒരു വശം ബാക്കിയുള്ളത്, കെട്ടിക്കിടക്കുന്ന വെള്ളം തന്നെ കുറേ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ് അതിന്റെ വിധി? നല്ലൊരു വിഭാഗം ഉലമാക്കൾ പറയുന്നത് അതിൽ മൂത്രമൊഴിക്കലോ ഹറാമാണ്, അതിൽ മൂത്രമൊഴിക്കലോ ഹറാമാണ്. ശരി തന്നെ, കുറച്ച് വെള്ളമാണെങ്കിൽ അതിൽ വളരെയധികം മോശമാണ്, പക്ഷേ വെള്ളം കുറെ ഉണ്ടെങ്കിലും അത് ഒഴിവാക്കലാണ് ഉത്തമം, അല്ലെങ്കിൽ അതിൽ മൂത്രമൊഴിക്കൽ ഹറാമാണെന്ന് ചില ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. അതിന് കാരണം എന്താ, ഈയൊരു വിഷയം സ്വീകരിച്ചുകൊണ്ട് എല്ലാവരും അത് ചെയ്യുകയാണെങ്കിൽ അത് വെള്ളം കുറേയുണ്ടെങ്കിലും അത് കെട്ടിക്കിടക്കുന്നതാണെങ്കിൽ അത് മോശമാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം എന്തൊക്കെയാണ്? ഒന്ന്, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ അത് കുറഞ്ഞതാണെങ്കിൽ അത് മൂത്രമൊഴിക്കാൻ പാടില്ല എന്ന വിഷയത്തിൽ യാതൊരു സംശയമില്ല, അത് ഹറാമാണ്. അതേപോലെ തന്നെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കാൻ പാടില്ല, മുങ്ങിക്കൊണ്ട് കുളിക്കാൻ പാടില്ല. അത് ജനാബത്ത് കുളിയാണെങ്കിലും അതല്ലാത്ത കുളിയാണെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വെള്ളം അതിൽ നിന്ന് കോരി പുറത്തേക്കെടുത്തതിനു ശേഷം എന്ത് ചെയ്യാം, കുളിക്കാം. അതേപോലെ തന്നെ കെട്ടിക്കിടക്കുന്ന വെള്ളം കുറേയുണ്ടെങ്കിൽ അതിലും മൂത്രമൊഴിക്കൽ ഹറാമാണ് എന്ന് നല്ലൊരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. കാരണം പല ആൾക്കാരും ആ ഒരു പ്രവർത്തനം അതിൽ ചെയ്യുമ്പോൾ ആ വെള്ളം കൂടുതൽ മോശമാവാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മൂത്രമൊഴിക്കുന്ന വിഷയമാണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങൾ ഏതാണെങ്കിലും മലമൂത്ര വിസർജനമൊക്കെ ഈ വെള്ളത്തിൽ ഇങ്ങനെയുള്ള വെള്ളങ്ങളിൽ നിഷിദ്ധമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. പല ആൾക്കാരും ഒക്കെ ചില സ്ഥലങ്ങളിൽ സംഭവിക്കാറുണ്ട്, പ്രത്യേകിച്ച് പലരുടെയും സംസാരത്തിലൊക്കെ കേൾക്കാറുണ്ട്. അവരെവിടെയെങ്കിലും പോയാൽ, എവിടെയെങ്കിലും റിസോർട്ടുകളിലൊക്കെ പോയാൽ, അവിടെയുള്ള പൂളുകളിൽ ഈ രീതിയിൽ കുളിക്കുമ്പോൾ അവർ മൂത്രമൊഴിക്കാറുണ്ട്. ഇതൊന്നും ഒരിക്കലും നല്ല പ്രവണതയല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കുക. ഇത് ഓപ്പണായിട്ട് പറയുന്ന എന്തുകൊണ്ടാണ്? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഏറ്റവും നല്ല സ്വഭാവത്തിനുടമയായിട്ട് മാറാൻ പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് സാധിക്കണം. നമ്മളെ കാണുമ്പോൾ അള്ളാഹുവിനെ ഓർമ്മ വരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് നമ്മളിലൂടെ ജീവിക്കണം. നമ്മളിലൂടെ ജീവിക്കണം. ഓരോരോ കാര്യങ്ങൾ, നമ്മൾ ജീവിക്കുന്ന ഓരോരോ മിനിറ്റുകൾ, ഓരോരോ സെക്കൻഡുകൾ, നമ്മുടെ സംസാരം, നമ്മുടെ പ്രവർത്തനം, നമ്മുടെ പെരുമാറ്റം, നമ്മുടെ ക്രയവിക്രയങ്ങൾ, നമ്മുടെ കച്ചവടം, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന അതവനുസരിച്ചാണ് ഒരുത്തൻ കഴിച്ചുകൂട്ടുന്നതെങ്കിൽ അവനെ ആൾക്കാർ അവനെ നോക്കിക്കൊണ്ട് റോൾ മോഡലായി സ്വീകരിക്കും. യാതൊരു സംശയമില്ല ആ വിഷയത്തിൽ. അള്ളാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ ജീവിതത്തിൽ മുറുകെ പിടിക്കാനും ഏത് സാഹചര്യത്തിലും അള്ളാഹുവിന്റെ ദീൻ ഇസ്സത്തോടുകൂടി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് എല്ലാവർക്കും ബാധിച്ചിരിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും രക്ഷിക്കുമാറാവട്ടെ. ആമീൻ. سبحان الله بحمده سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك صلى الله على محمد وعلى اله وصحبه وسلم والسلام عليكم ورحمه الله وبركاته.